بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ഇസ്ലാമിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് മുത്തഖികളായി ജീവിതം നയിക്കണം എന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ആമുഖമായി വസീയത്ത് ചെയ്യുന്നു. വഅബ്ദുല്ലാഹ വല തുശ്രികൂ ബിഹി ശൈഅം വബിൽ വാലിദൈനി ഇഹ്സാന വബിദിൽ ഖുർബ വല്ലതാമ വൽമസാകീൻ വൽജാരിദിൽ ഖുർബ വൽജാരിൽ ജുനുബി വസ്വാഹിബി ബിൽ ജംബ് വബിനി സബീൽ വമാ മലകത്ത് അയ്മാനുകും ഇന്നല്ലാഹ لا يحب من كان مختالا فخورا سورة النساء 36-ാമത്തെ ആയത്ത്. നിങ്ങൾ അല്ലാഹുവെ മാത്രം ആരാധിക്കുകയും അവനിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുകയും ചെയ്യണം. വഅബ്ദുല്ലാഹ വല തുശ്രികു ബിഹി ശൈആ, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. വബിൽ വാലിദൈനി ഇഹ്സാന, അതേപ്രകാരം ബന്ധുക്കൾക്കും അനാഥർക്കും അഗതികൾക്കും നിങ്ങൾ നന്മ ചെയ്യണം. വബിദിൽ ഖുർബ വല്യതാമ വൽമസാകീൻ, തുടർന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങൾ തുടർച്ചയായി നമ്മുടെ അയൽപ്പക്ക ബന്ധത്തെ സംബന്ധിച്ചാണ്. വൽജാരിദിൽ ഖുർബ വൽജാരിൽ ജുനുബി വസ്വാഹിബി ബിൽ ജംബ്, നിങ്ങൾ കുടുംബ ബന്ധമുള്ള അയൽക്കാരെയും അതല്ലാത്ത നിങ്ങളുടെ സമീപത്ത് വസിക്കുന്ന അയൽക്കാരെയും നിങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്ന സഹയാത്രികനെയും അവരോടെല്ലാം നിങ്ങൾ നന്മയിൽ വർത്തിക്കണം. അപ്പൊ അയൽപ്പക്കത്തിന്റെ മൂന്ന് ഭാഗം പറഞ്ഞു. ഒന്ന്, കുടുംബബന്ധമുള്ള രക്തബന്ധമുള്ള അയൽവാസികൾ. രണ്ട്, നമ്മുടെ അടുത്ത് താമസിക്കുന്ന സാധാരണ അയൽവാസികൾ. മൂന്നാമതായി, നമ്മുടെ യാത്രയിൽ സഹയാത്രികരായി കൂടെയുണ്ടാകുന്ന ആളുകൾ, അവർക്ക് നിങ്ങൾ നന്മ ചെയ്യണം. പിന്നെ വബിനു സബീലി വമാ മലക്കത്ത് അയ്മാനുക്കും, വഴിയാത്രയിൽ ബുദ്ധിമുട്ടുന്നവർക്കും നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ അടിമകൾക്കും നിങ്ങൾ നന്മ ചെയ്യണം. ഇന്നല്ലാഹ ലാ യുഹിബ്ബു മൻ കാന മുഖ്താലൻ ഫഖൂറ, ദുരഭിമാനം കാണിക്കുന്നവരെയും പൊങ്ങച്ചക്കാരെയും തീർച്ചയായും അല്ലാഹു ഇഷ്ടപ്പെടുകയില്ല. അപ്പൊ ഈ ബാധ്യതകളെല്ലാം മറക്കുന്നവർ ദുരഭിമാനികളും പൊങ്ങച്ചക്കാരുമാണ് എന്ന് വളരെ വ്യക്തമാണ് സൂറത്തു നിസായിലെ 36-ാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ ജീവിതമുടനീളം പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ മുമ്പാകെയുള്ള ഓരോ സംഗതിയും അതുമായി നമ്മൾ എങ്ങനെ സഹവസിക്കുന്നു എന്നതാണ് അള്ളാഹുവിന്റെ പരീക്ഷണ വിഷയം. നമ്മുടെ മക്കൾ, നമ്മുടെ സ്വത്ത്, നമ്മുടെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ, ഇതിനെല്ലാം എപ്രകാരമാണ് നമ്മൾ നന്ദി കാണിക്കുന്നത്, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ നമ്മൾ എങ്ങനെയാണ് കടമകൾ നിറവേറ്റുന്നത്, ഇതൊക്കെ അള്ളാഹു പരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചുറ്റുപാടുമുള്ള ഓരോ സംഗതിയും നമ്മുടെ സ്വർഗം ഉറപ്പാക്കാനുള്ളതാണ്, അഥവാ നമ്മൾ അവഗണിച്ചു കഴിഞ്ഞാൽ അത് നമ്മെ നരകത്തിലേക്ക് നയിക്കാനുള്ളതാണ്. ആ കൂട്ടത്തിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അയൽപക്ക ബന്ധം. എല്ലാവർക്കും അറിയാം, അയൽക്കാരോട് നന്നായി നിൽക്കണം, പക്ഷെ നമ്മുടെ പൊതുവായ ഒരു രീതി എന്താണ്? വെറുതെ നമ്മൾ ആവശ്യമില്ലാത്തതിലൊന്നും തലടണ്ട, നമ്മൾ നമ്മുടെ ജീവിതം നമ്മുടെ കാര്യമായിട്ട് എങ്ങനെ പോവുക, അവരുടേത് അവരായി അവരെ പാടായി. ഇങ്ങനെ വളരെ തൊട്ടടുത്തുള്ളവർ, ഒരുപക്ഷെ സ്വന്തം രക്തത്തിലുള്ളവർ, സഹോദരങ്ങൾ, അവരാണെങ്കിൽ പോലും കാര്യമായ അടുപ്പമോ ശ്രദ്ധയോ ബന്ധമോ ഇല്ലാതെ ജീവിക്കുന്ന ഒരു ശൈലി ഈ കാലഘട്ടത്തിൽ പട്ടണമെന്നോ ഗ്രാമമെന്നോ വ്യത്യാസമില്ലാതെ പടർന്നിരിക്കാം. ചില ആളുകൾക്കൊക്കെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നത് ആരാണെന്നറിയില്ല, അത്ഭുതം തോന്നും. ഇസ്ലാമിന്റെ നിയമം പരിശോധിച്ചാൽ പൂർവികർ പറഞ്ഞിട്ടുണ്ട് അടുത്ത 40 വീട് വരെ അയൽപ്പക്കമായിട്ട് പരിഗണിക്കണമെന്ന്. നമുക്ക് രണ്ടാമത്തെ വീടിനപ്പുറത്ത് മൂന്നാമത്തെ വീട്ടിൽ ആരാണെന്നറിയില്ല. ഫ്ളാറ്റുകളൊക്കെ താമസിക്കുന്ന ആർക്ക് അഭിമുഖമായിട്ടുള്ള ഫ്ളാറ്റിൽ ആരാ ഉള്ളതെന്നറിയില്ല, എത്ര കാലമായിട്ടുണ്ടെന്നറിയില്ല, അവിടെ രോഗികളുണ്ടോ പ്രയാസങ്ങളുണ്ടോ, ഇതൊന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതെ അന്യരായി കഴിച്ചുകൂട്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരികയാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മിണ്ടുന്നില്ല, സംസാരിക്കുന്നില്ല, പരിശോധിക്കുന്നില്ല, പിന്നെ പരിചയപ്പെടുന്നില്ല, പ്രസന്നമായ ഒരു മുഖം നൽകുന്നില്ല, കണ്ണു തുറന്ന് ഒന്ന് ഹൃദ്യമായിട്ട് കാണാൻ കൂട്ടാക്കുന്നില്ല. എല്ലായിടത്തും ആരുമായും ഒരു ബന്ധം പാടില്ല, ബന്ധം പുലർത്തണം എന്നുള്ളതൊരു കുറ്റമാണ് എന്ന നിയമമുള്ളതുപോലെയാണ് പോകുന്നത്. ആരാണ് അയൽവാസി? പൂർവികർ പറഞ്ഞത് മൻസല്ലാമഅക സുബ്ഹ ഫിൽ മസ്ജിദ് ഫഹുവ ജാറുലക, സുബ്ഹ നിസ്കരിക്കാൻ പള്ളിയിൽ നിന്റെ കൂടെയുള്ളവനാണ് നിന്റെ അയൽവാസി. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു മൻ സമിയ നിദാ ഫഹുവ ജാർ, ഒരു നാട്ടിലെ പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്താൽ, പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് മൈക്കൊന്നും ഇല്ലാതെ ബാങ്ക് കൊടുത്താൽ അതെത്ര വീടുകളിലേക്ക് ആ ബാങ്ക് എത്തും, അത്രയും ദൂരമുള്ളവരാണ് നിന്റെ അയൽവാസി. ഈ പ്രകാരമെല്ലാം അയൽവാസികളെ കുറിച്ച് ഇമാം ഔസായിയാണ് പറഞ്ഞത്, അയൽവാസിയുടെ പരിധി എന്ന് പറഞ്ഞാൽ അർബഊന ദാറൻ മിൻകുല്ലി നാഹിയ, വീടിന്റെ 4 ഭാഗത്തും ഉള്ള 40 വീടുകൾ വരെ അയൽപ്പക്കമായിട്ട് കണക്കാക്കണമെന്ന് ഇമാം ഔസായിയെ പോലുള്ള പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ചിട്ടാണ് ആ വിഷയം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നാം ഓതിയ ആയത്തിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് വൽജാരി ദിൽ ഖുർബ, അതായത് അൽജാറുൽ ഖരീബ്, ബന്ധുവായ അയൽവാസി, രക്തബന്ധമുള്ള അയൽവാസി. അടുത്തത് വൽജാരിൽ ജുനുബ്, നമ്മുടെ പാർശ്വത്തിൽ വസിക്കുന്ന എന്നാൽ കുടുംബ ബന്ധം ഇല്ലാത്ത മറ്റു അയൽവാസികൾ, സാധാരണ അയൽവാസികൾ. വസ്വാഹിബി ബിൽ ജംബ്, മുഫസ്സിറുൾ പറഞ്ഞ റഫീഖു ഫി സഫർ, സഹയാത്രികൻ, യാത്രയിൽ നിങ്ങളുടെ കൂട്ടാളിയായിട്ടുള്ളവൻ. ചിലർ പറഞ്ഞത് വസ്വാഹിബ് ബിൽ ജംബ് എന്ന് പറഞ്ഞാൽ ഭാര്യയാണ് എന്ന്. അതിന് അതേപോലെ തന്നെ അസ്വാഹിബ് മുത്തലക്കൻ, നിങ്ങളുടെ ഏതൊരു കൂട്ടുകാരനെ കുറിച്ചും അസ്വാഹിബ് ബിൽ ജംബ്, എപ്പോഴും നിങ്ങളോട് സഹവസിക്കുന്നവൻ, അവനെയും നിങ്ങൾ അയൽവാസിയെ പോലെ തന്നെയാണ് കണക്കാക്കേണ്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഖുർആൻ മുനാഫിക്കുകളെ കുറിച്ച് പരാമർശിക്കുന്നിടത്ത് അവർക്ക് നിന്റെ അയൽവാസികളായിരിക്കാൻ യോഗ്യതയുണ്ടാവുകയില്ല എന്നൊരു പരാമർശം കാണാം. മുനാഫിക്കുകൾ, ഹൃദയത്തിൽ രോഗമുള്ളവർ, മദീനയിൽ ഫിത്തനയുണ്ടാക്കുന്നവർ, മുസ്ലിങ്ങൾക്കെതിരെ ശത്രുക്കളെ ഇളക്കിവിടുന്നവർ, ആ ഒരു സമ്പ്രദായത്തിലേക്ക് അവരെത്തിയപ്പോൾ സുമ്മല യുജാവ്യൂഹുനക്ക ഫിഹ ഇല്ല കലീല, ഇങ്ങനെയാണ് അവർ പോകുന്നതെങ്കിൽ ഒരല്പകാലമല്ലാതെ നിന്റെ അയൽവാസികളായി അവർ തുടരുകയില്ല എന്ന് മദീനയിലെ മുനാഫിക്കുകളെ സംബന്ധിച്ച് ഖുർആൻ പരാമർശിച്ച സൂറത്തുൽ അഹ്സാബിലെ 60-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും വസിക്കുന്നവരാണ് അയൽവാസികൾ എന്നതുകൊണ്ട് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം അയൽവാസികൾ അവരെന്തായിരുന്നാലും നമ്മളൊന്നും ശ്രദ്ധിക്കാതിരുന്നാൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന നിലപാട് ശരിയല്ല. നാളെ അള്ളാഹുവിന്റെ അരികിൽ ചെല്ലുമ്പോൾ നമ്മൾ വിചാരണക്ക് വിധേയരാകും. ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം, അൻസ്വാറുകളിൽപ്പെട്ട ഒരു യുവാവ് അദ്ദേഹം പറയാം, ഖറജ്തു മഅ അഹ്ലി ഉറീദു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഒരു ദിവസം എന്റെ ഭാര്യയുമായി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നബിയെ കാണാൻ വേണ്ടി, നബിയോടൊരു കാര്യം നടക്കണം. വഈദൻ ബിഹി ഖായിം, ഞാൻ ചെന്നപ്പോൾ നബി വീട്ടിന്റെ പുറത്ത് നിൽക്കുകയാണ്. വഈദൻ റജുലുൻ മുഖ്ബിലുൻ അലൈഹി, നബിക്ക് അഭിമുഖമായിട്ട് വേറെ ഒരാളും നിൽക്കുന്നുണ്ട്. ഫദനൻതു അന്നലഹു ഹാജ, ഞാൻ വിചാരിച്ചു എന്നെപ്പോലെ എന്തോ ഒരാവശ്യത്തിന് വന്ന ആളായിരിക്കും, ഏതോ ഒരാവശ്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന ഒരാളുമായി നബി സംസാരിച്ചു നിൽക്കുന്നു. ഫവല്ലാഹി ലഖദ് ഖാമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ജഅൽതു അർസീലഹു മിൻ തൂലിൽ ഖിയാം, അള്ളാഹു ആണ് സത്യം, നബി ഒരുപാട് നേരം അദ്ദേഹത്തോട് സംസാരിച്ചു. അവസാനം ഞാൻ നിന്ന് കാല് കാഴ്ചപ്പോൾ ഞാൻ റസൂലിനടുത്തുനിന്ന് പരാതി പറഞ്ഞു, സലാം പറഞ്ഞു, റസൂലെ എന്ന് ഞാൻ വിളിക്കുന്നത് വരെ റസൂൽ അദ്ദേഹവുമായി സംസാരിച്ചു. എനിക്ക് തിരക്ക് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നിന്ന് ഞാൻ എന്റെ സങ്കടം പറഞ്ഞു, ഞാൻ എന്റെ വിഷമം പറഞ്ഞു, കുറെ നേരമായി റസൂലെ ഞാൻ ഇവിടെ നിൽക്കുന്നു എന്ന് റസൂലിനോട് പറയുന്നത് വരെയും റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹവുമായി സംസാരിച്ചു. അങ്ങനെ സുമൻ സറഫ്, പിന്നെ അദ്ദേഹം പിരിഞ്ഞുപോയി. ഫഖുംതു ഇലൈഹി, ഞാൻ നബിയുടെ അരികിലേക്ക് ചെന്നു. ഫഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ ലഖദ് ഖാമ ബിക ഹാദ റജുൽ ഹത്താ ജഅൽതു അർസീലക മിൻ തൂലിൽ ഖിയാം, ഞാൻ കുറേ നേരം നിന്ന് അങ്ങയോട് പരാതി പറയുന്നത് വരെ, വിഷമം പറയുന്നത് വരെ അദ്ദേഹവുമായി നിങ്ങൾ സംസാരിച്ചല്ലോ എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അത്തദരീമൻ ഹാദ, എന്റെ അഭിമുഖം നിന്നയാളെ നിനക്കറിയാമോ, ഇതാരാണെന്നറിയുമോ? കാല, അദ്ദേഹം പറഞ്ഞില്ല എനിക്കറിയില്ല. കാല, നബി സല്ലല്ലാഹു പറഞ്ഞു, ജിബ്രീൽ, അത് ജിബ്രീലാണ്, ഞാൻ ജിബ്രീലുമായി സംസാരിക്കാണ്. ഇത്രയും നേരം സംസാരിച്ച വിഷയം എന്താണ്, ദീർഘമായി സംസാരിച്ച വിഷയം എന്താണ്, ബാക്കി നമുക്കറിയാം. ഈ ഹദീസിന്റെ അടുത്ത ഭാഗം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാസാല യൂസീനീ ബിൽ ജാർ, അയൽവാസിയെക്കുറിച്ച് വസീയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നബിയുടെ ഒരു അയൽവാസിയാണ് ഇപ്പൊ അടുത്ത് വന്നിരിക്കുന്നത്. നിന്നെപ്പോലുള്ള ആളുകൾ എന്റെ അരികിൽ വന്നാൽ ഞാൻ എങ്ങനെ പെരുമാറണം എന്ന് തന്നെയാണ് ജിബ്രീൽ അലൈഹിസ്സലാം ഇത്രയും നേരം എനിക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. പറഞ്ഞു പറഞ്ഞ് എത്രത്തോളം, ഹത്താ ലനൻതു അന്നഹു സയുവരിസു, ഞാൻ അവന് അനന്തരം കൊടുക്കേണ്ടി വരും എന്ന് ഞാൻ കരുതുമാർ, അതായത് ഞാൻ മരണപ്പെട്ടാൽ എന്റെ അനന്തര സ്വത്ത് വീതിച്ചാൽ അതിൽ അയൽവാസിക്കും ഒരു അവകാശമുണ്ട് എന്ന് ജിബ്രീൽ പറയുമെന്ന് എനിക്ക് തോന്നി. ജിബ്രീൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, പറഞ്ഞു 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 അത്രയും പറഞ്ഞു. അനന്തരാവകാശം കൊടുക്കണമെന്ന് മാത്രമേ പറയാത്തുള്ളൂ, വേറെ ആരെക്കുറിച്ചും അല്ല, നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ച്. അപ്പൊ അനന്തരാവകാശം കൊടുക്കേണ്ടതില്ല, ബാക്കി നമ്മൾ ബന്ധുക്കൾക്ക് നൽകുന്ന, നമ്മുടെ ആശ്രിതർക്ക് നൽകുന്ന എല്ലാം അവകാശപ്പെട്ടവൻ തന്നെയാണ് ആര്, നമ്മുടെ അയൽവാസി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഈ പറഞ്ഞതിൽ നമുക്ക് വ്യക്തമാകുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇനി മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ ഇതേ റിപ്പോർട്ട് വരുന്നുണ്ട്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, മാസാല ജിബ്രീലു യൂസീനി ബിൽ ജാർ, ജിബ്രീൽ അലൈഹിസ്സലാം എനിക്ക് അയൽവാസിയെക്കുറിച്ച് വസിയത്ത് നൽകിക്കൊണ്ടേയിരുന്നു. ഹത്താ ലനൻതു അന്നഹു സയുവരിസു, ഞാൻ അനന്തരം കൊടുക്കേണ്ടി വരുമെന്ന് കരുതിപ്പോയി എന്നാണ്. അപ്പൊ നമ്മൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്തിൽപ്പെട്ട സുപ്രധാനമായ ഒരു വിഷയമാണ് അയൽപക്ക ബന്ധം നന്നാക്കുക എന്നുള്ളത്. ഒരു ചെറിയ വിഷയമല്ല, വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ഇത് നമുക്ക് വ്യക്തമായി അല്ലേ. വീണ്ടും ധാരാളം റിപ്പോർട്ടുകൾ ഈ വിഷയം വന്നിട്ടുണ്ട്. ഒരിക്കൽ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറയുന്നു, തിർമുദി അദ്ദേഹത്തിന്റെ സുനനിൽ, അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്, അതായത് അന്നഹു ദബഹത്ത് ലഹു ശാത്തുൻ ഫി അഹ്ലി, അദ്ദേഹത്തിന് വീട്ടിലൊരു ആടിനെ അറുക്കുകയുണ്ടായി. അപ്പം എന്താണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ കുടുംബം ആടിനെ അറുത്ത സമയത്ത് അദ്ദേഹം ചോദിച്ചു, അഹദൈത്തും ലിജാരിനിൽ യഹൂദി, നമ്മുടെ അയൽപ്പക്കത്തുള്ള യഹൂദിയായ ആൾക്ക് നിങ്ങൾ ഇതിന്റെ ഓഹരി കൊടുത്തോ എന്ന് ചോദിച്ചു. അയൽപ്പക്കത്തുള്ള യഹൂദിയായ അയൽവാസിക്ക് ഈ ആടിൽ നിന്ന് നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. രണ്ടു തവണ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ അയൽപ്പക്കത്തുള്ള യഹൂദിക്ക് കൊടുത്തോന്ന്. അപ്പൊ കുൽന, അപ്പൊ വീട്ടുകാർ പറഞ്ഞില്ല ഞങ്ങൾ കൊടുത്തിട്ടില്ല. അപ്പൊ അദ്ദേഹം പറയാണ്, സമീഉത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ള പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്നുകൊണ്ട് ഈ ഹദീസ് പറഞ്ഞു കൊടുത്തു. ഏത്, ജിബ്രീൽ വസീയത്ത് പിന്നെ അനന്തരാവകാശം വരെ കൊടുക്കേണ്ടി വരും എന്ന് പറയുമാർ അയൽവാസിയെക്കുറിച്ച് വസീയത്ത് നൽകുകയുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം അദ്ദേഹം തന്റെ കുടുംബത്തെ ഓർമ്മിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അയൽവാസിക്ക് നമ്മുടെ വാക്കുകൊണ്ടും നന്മ ചെയ്യണം, നമ്മുടെ പ്രവർത്തനം കൊണ്ടും നന്മ ചെയ്യണം. നമ്മൾ അയൽവാസികളോട് നല്ലത് സംസാരിക്കണം, അവർക്ക് വേദനയുണ്ടാക്കുന്ന കാര്യങ്ങൾ പറയരുത്. അയൽവാസികളോട് നന്നായി വർത്തിക്കണം, അവർക്ക് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കണം. നമ്മുടെ പ്രവർത്തനം, നമ്മുടെ മുഖഭാവം, അതൊരിക്കലും നമ്മുടെ അയൽവാസിക്ക് വിഷമമോ ദുഃഖമോ ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, ഹെറക്കൽ ചക്രവർത്തിയുടെ അരികിൽ മുസ്ലിങ്ങൾ അഭയം തേടി വന്ന സന്ദർഭത്തിൽ അബൂ സുഫിയാനും കൂട്ടരും അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി കടന്നു വന്ന ചരിത്രം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് പിന്നെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഒരുപാട് ചോദ്യങ്ങൾ ഹെറക്കൽ അബൂ സുഫിയാനോട് ചോദിക്കും. അബൂ സുഫിയാനെ മുന്നിൽ നിർത്തി, മുസ്ലിങ്ങളെ പിന്നിൽ നിർത്തി. അബൂ സുഫിയാൻ കള്ളം പറഞ്ഞാൽ കൈവെക്കാൻ പറഞ്ഞു. അബൂ സുഫിയാൻ മുസ്ലിമായിട്ടില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രസിദ്ധമായ ഒരു സംഭവമാണ്. അപ്പോ ഹെറക്കൽ അബൂ സുഫിയാനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ബിമായ മുറുക്കും, എന്തെല്ലാം കാര്യങ്ങൾ മുഹമ്മദ് നിങ്ങളോട് കൽപ്പിക്കുന്നുണ്ട് എന്നാണ് ചോദിച്ചത്. മുഹമ്മദ് നബിയെ കുറിച്ച് പരാതി പറയാനാണ് അബൂ സുഫിയാൻ വന്നത്. അപ്പൊ മുഹമ്മദ് നബിയെ പറ്റി അബൂ സുഫിയാനോട് തന്നെ ചോദിക്കാം. അബൂ സുഫിയാൻ കള്ളം പറയാൻ വയ്യ, കള്ളം പറഞ്ഞാൽ ബാക്കിലുള്ളവർ കൈപൊക്കും, അപ്പൊ വഷളാവും. അപ്പൊ സത്യം മാത്രം അയാൾ പറഞ്ഞിട്ടുണ്ട്, പിറകിൽ കൈപൊക്കാൻ ആളില്ലായിരുന്നെങ്കിൽ ഒരു ചോദ്യത്തിനും ഞാൻ സത്യസന്ധമായി ഉത്തരം പറയുമായിരുന്നില്ല എന്ന് അബൂ സുഫിയാൻ പറഞ്ഞിട്ടുണ്ട് പിൽക്കാലത്ത്. ഞാൻ ആ അഭിമാനം ഭയന്ന് മാത്രമാണ് എന്ത് ചെയ്തത്, ഒക്കെ ഉള്ളത് പോലെ പറഞ്ഞു. അപ്പൊ എന്താ നബി കൽപ്പിക്കുന്നത്? അബൂ സുഫിയാൻ പറഞ്ഞ ഉത്തരം ഇതാണ്, ഫഖാല അബൂ സുഫിയാൻ, യഅ്മുറുന ബിസിദ്ഖിൽ ഹദീസ്, സത്യം പറയണം എന്നാണ് കൽപ്പിക്കുന്നത്. അപ്പൊ മുഹമ്മദ് നബിയെ കുറിച്ച് എന്ത് മോശം പറയാനാണ് അല്ലെ? ഇന്നത്തെ കാലത്ത് മുസ്ലിങ്ങളെ നമ്മുടെ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിക്കണമെന്ന് ഫാഷിസ്റ്റുകൾ പറയണമാരെയാണ്. എന്തിന്റെ പേരിലാണ് അവർ ആട്ടിപ്പായിക്കുന്നത്? പരാതി പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? നമ്മുടെ നാട്ടിലെ മുസ്ലിമിനെ കുറിച്ച് ഇവിടുത്തെ ഫാഷിസ്റ്റുകൾക്ക് എന്ത് പരാതിയാണ് പറയാനുള്ളത്? അവരുടെ അവർ പാലിക്കുന്ന ഏത് നിയമം, അവർ പ്രചരിപ്പിക്കുന്ന ഏത് പ്രബോധനം ആണ് ഈ നാട്ടിൽ അവർക്ക് അപകടകരമായിട്ടുള്ളത്? ഒന്നുമില്ല. അവർ ചെയ്യുന്ന എല്ലാ കാര്യവും ന്യായവും നിർബന്ധമായും എല്ലാവരും സ്വീകരിക്കേണ്ടതും മര്യാദയുള്ളതും. അതേപോലെ തന്നെയാണ് അബൂ സുഫിയാന്റെ അവസ്ഥ. അബൂ സുഫിയാന്റെ പിന്മുറക്കാരാണ് ഇവിടെ തോന്നിയ സൈഡ് നടക്കുന്നത്. പറഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും യോഗ്യതയുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ പറഞ്ഞു സത്യം പറയണം, പിന്നെ അദാ ഇൽ അമാന, പിന്നെ പറയുന്ന എന്താണ് അദാ ഇൽ അമാന, വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കണം. അതാണ് മുഹമ്മദ് പറഞ്ഞത്. അതിന്റെ പേര് നാട്ടിൽ നിന്ന് പുറത്താക്കണം, ആക്രമിക്കണം എന്ന് പറയാൻ പറ്റുമോ? വിശ്വസിച്ചേൽപ്പിച്ച കാര്യം തിരിച്ചു കൊടുക്കണം, അതാണ് വിശ്വസ്തത പുലർത്തണം എന്നാ പറയുന്നത്. പിന്നെ പറയുന്നതാ വസിലത്തിൽ അർഹാം, കുടുംബ ബന്ധങ്ങൾ ചേർക്കണം. കുടുംബ ബന്ധം മുറിക്കണം എന്നല്ല പറയുന്നത്, കുടുംബ ബന്ധങ്ങൾ ചേർക്കണം. വഹുസ്നിൽ ജിവാർ, അയൽപക്ക ബന്ധം മെച്ചപ്പെട്ടതാക്കണം എന്ന് പറയുന്നുണ്ട്. അയൽവാസികളോട് നന്നായി പെരുമാറണം. ഇതാണ് മുഹമ്മദ് പറയുന്നത്. മുഹമ്മദ് നബിയുടെ ആ കാലത്തെ ഏറ്റവും വലിയൊരു ശത്രുവാണ് ഹിറക്കലിനോട് സംസാരിക്കുന്നത്. അയൽവാസികളോട് ഏറ്റവും നന്നായി പെരുമാറണം. വൽകഫി അനിൽ മഹാരിമി വദ്ദിമാ, അതേപോലെ തന്നെ പവിത്രമായ കാര്യങ്ങളും രക്തവും തടയണം. അന്യായമായി രക്തം ചിന്താൻ അനുവദിക്കരുത്, ഹറാമുകൾ അനുവദിക്കരുത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് മുഹമ്മദ് കൽപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ കൂട്ടത്തിൽ എടുത്തു പറഞ്ഞൊരു സംഗതിയാണ് ഹുസ്നുൽ ജിവാർ, നല്ല അയൽപക്ക ബന്ധം. അയൽപക്ക ബന്ധത്തിന്റെ നന്മ, അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷതയായി നബിയുടെ കൊടിയ ശത്രുക്കൾ പോലും അംഗീകരിച്ച ഒരു സംഗതിയാണ് എന്ന് കാണാൻ സാധിക്കും. ഇബ്നു മാജയുടെ സുനനിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, കുൻ വരിഅൻ തകുൻ അൽബദന്നാസ്, നിങ്ങൾ ഭക്തിയുള്ളവരാകണം എങ്കിൽ നിങ്ങളാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ഇബാദത്ത് ചെയ്യുന്നവർ. വകുൻ ഖനിഅൻ തകുൻ അസ്കറന്നാസ്, നിങ്ങൾ ഉള്ളതിൽ തൃപ്തിപ്പെടുന്നവരാകണം എങ്കിൽ നിങ്ങളാണ് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നന്ദിയുള്ളവർ. നീ ജനങ്ങൾക്കു വേണ്ടി നിനക്ക് ഇഷ്ടപ്പെടുന്നത് നീ അവർക്കും ഇഷ്ടപ്പെടണം. ജനങ്ങൾ നിനക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നീ മറ്റുള്ളവർക്ക് വേണ്ടിയും ഇഷ്ടപ്പെടണം. എങ്കിൽ തക്കുൻ മുഖ്മിന, നീ മുഖ്മിനായി മാറും. തക്കുൻ മുസ്ലിമൻ, നീ അയൽവാസിയോട് നന്മ ചെയ്യണം, അയൽവാസികൾക്ക് നന്മ ചെയ്യണം എങ്കിൽ നീ മുസ്ലിമാകും. അപ്പൊ നീ മുസ്ലിമാകുന്നത് അയൽവാസിക്ക് നന്മ ചെയ്യുമ്പോഴാണ് എന്നിങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. നമ്മൾ ഫലിഇത്തിലന്നാസ് അല്ലദി യുഹിബ്ബു അൻ യുത്താ ഇലൈഹി, ജനങ്ങളിൽ നിന്ന് നിങ്ങൾ എന്താണോ പ്രതീക്ഷിക്കുന്നത്, ഇങ്ങോട്ട് എന്ത് നൽകപ്പെടണമെന്നാണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ അങ്ങോട്ട് കൊടുക്കണം. നമ്മുടെ അയൽവാസികൾ നമ്മളോട് എങ്ങനെ പെരുമാറണം എന്നുള്ളതിന് നമുക്കൊരു ന്യായമുണ്ട്. അവരിങ്ങനെ പെരുമാറണം, അതുപോലെ നിങ്ങൾ അങ്ങോട്ട് പെരുമാറണം. നമുക്ക് അയൽവാസികളെ കുറിച്ച് പരാതിയാണ്, പക്ഷെ ആ പരാതി പറയുന്ന വിഷയങ്ങളിലൊക്കെ പലപ്പോഴും അതിനേക്കാൾ മോശമായിരിക്കും നമ്മൾ അങ്ങോട്ട് പെരുമാറുമ്പോൾ. അപ്പൊ അയൽവാസികൾ നമ്മളോട് എത്ര നല്ല രീതിയിൽ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതേ രീതിയിൽ നിങ്ങൾ അവരോട് നന്നായിട്ട് പെരുമാറണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. സഹീഹ് മുസ്ലിമിൽ കാണാം, ഷുറൈഹുൽ ഖുസായി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖർ ഫലിയുഹ്സിൻ ഇലാ ജാരി, ആരെങ്കിലും അല്ലാഹുവിലും അന്തിമനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അയൽക്കാരനോട് നന്മ ചെയ്യട്ടെ. വേറെ റിപ്പോർട്ട് ഇമാം അഹ്മദിന്റെ മുസ്നദിലുള്ളത്, വഹ്സിൻ ഇലാ ജാരിക തകുൻ മുഅ്മിന, നീ നിന്റെ അയൽവാസിയോട് നീ നന്മ ചെയ്യണം എങ്കിൽ നിനക്ക് മുഅ്മിനാകാം. നേരത്തെ പറഞ്ഞത് മുസ്ലിമാകാം എന്ന റിപ്പോർട്ടുള്ളത്, ഇവിടെ പറഞ്ഞ നിനക്ക് മുഅ്മിനാകാം, അയൽവാസിയോട് നന്മ ചെയ്യുക. ഇനി മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള മറ്റൊരു ഹദീസിൽ, മൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫലിയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്, വമൻ കാന യുഅ്മിനു ബില്ലാഹി വല്യൗമിൽ ആഖിർ ഫലിയുക്രിം ജാറഹു, ആരെങ്കിലും അല്ലാഹുവിലും അന്തിമനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നല്ലത് പറയുക അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ആരെങ്കിലും അല്ലാഹുവിലും അന്തിമനാളിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഫലിയുക്രിം ജാറഹു, തന്റെ അയൽക്കാരനെ ആദരിക്കുക, സൽക്കരിക്കുക, അയൽക്കാരനെ ആദരിക്കുക, അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക, ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഏർപ്പെടുക. തബറാനി അദ്ദേഹത്തിന്റെ മൂഴ്ജമുൽ ഔസത്തിൽ ഉദ്ധരിക്കുന്നു, അതുപോലെ മൂഴ്ജമുൽ കബീറിലും ഉദ്ധരിക്കുന്നത് കാണാം. അബ്ദുറഹ്മാൻ ബിനു അബി ഖുറാദ സലമിയിൽ നിന്നുള്ള ഹദീസ്, സുലമിയിൽ നിന്നുള്ള ഹദീസ്, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അദ്ദേഹം പറഞ്ഞു, ഇൻ അഹബബ്തും അൻ യുഹിബ്ബകും അല്ലാഹു വറസൂലു, നിങ്ങൾ അല്ലാഹുവും റസൂലും നിങ്ങളെ സ്നേഹിക്കണം എന്ന് ഇഷ്ടപ്പെടുന്നെങ്കിൽ, അള്ളാഹുവും റസൂലും നിങ്ങളെ സ്നേഹിക്കണം എന്ന ഒരു ഇഷ്ടമും താല്പര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ വിശ്വസിച്ചേൽപ്പിച്ച കാര്യം നിങ്ങൾ അത് കൃത്യമായിട്ട് മടക്കി കൊടുക്കണം. വസ്തുക്കു ഇതാ ഹദ്ദസ്തും, നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യം പറയണം. ജിവാറമൻ, നിങ്ങളുടെ അയൽപ്പക്കാരായിട്ടുള്ളവരോട് നിങ്ങൾ നന്മയിൽ വർത്തിക്കണം. നേരത്തെ നാം വായിച്ച അതേ ഹദീസിലെ ആശയങ്ങൾ മറ്റൊരു റിപ്പോർട്ടിൽ വന്നത്. ഇനി ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ പറയുന്നു, ആയിഷ റളിയല്ലാഹു അൻഹാ എന്ന റിപ്പോർട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും പിന്നെ റിസ്ഖ് കിട്ടിയ ഇന്നഹു മൻ ഉഅ്തിയ മിന റിസ്ഖി ഫഖദ് ഉഅ്തിയ ഹല്ലുഹു മിന ദുനിയ വൽ ആഖിറ, ആർക്കെങ്കിലും ഉപജീവനം ലഭിച്ചാൽ ദുനിയാവിലും ആഖിറത്തിലുമുള്ള ഒരു ഓഹരി അവന് ലഭിച്ചു. വസിലത്തു റഹ്മി വഹുസ്നുൽ ഖുലുഖി വഹുസ്നുൽ ജിബാരി യഅമുറാനി ദിയാർ, ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വതസീദാനി ഫിൽ ഉമർ, ആയുസ് വർദ്ധിപ്പിക്കുന്നതും അവരുടെ ഭവനങ്ങൾ സജീവമാക്കുന്നതുമായ മൂന്ന് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന് കുടുംബബന്ധം ചേർക്കുക, രണ്ട് സൽസ്വഭാവം സ്വീകരിക്കുക, മൂന്ന് അയൽക്കാരോട് നന്നായി വർത്തിക്കുക. ഇപ്രകാരം പഠിപ്പിച്ചിരിക്കുന്നു. ഇത്രയേറെ കൽപ്പനകളുണ്ട്. അയൽവാസികളുമായി ഇടപെടുന്ന വിഷയത്തിൽ മികച്ച സ്വഭാവം സ്വീകരിക്കണമെന്നതിന് ഇത്രയേറെ കൽപ്പനകൾ, ധാരാളം കൽപ്പനകളുണ്ട്. ഇമാം ബൈഹഖി അദ്ദേഹത്തിന്റെ ശുഅബുൽ ഈമാനിൽ ഉദ്ധരിച്ചു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഹദീസ് അന്ന റജുലൻ ഖാല യാ റസൂലല്ലാഹ് ദുല്ലനി അലാ അമൽ ഇദാ അമിൽതു ബിഹി ദഖൽതുൽ ജന്ന, ഒരു അമൽ എനിക്ക് പറഞ്ഞു തരണം, അത് ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ പോകണം എന്നൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ ഫഖാല, നബി പറഞ്ഞു, കുൻ മുഹ്സനൻ, നീ നന്മ ചെയ്യുന്നവനാകണം, നീ നല്ലവനായിരിക്കണം. അപ്പൊ അയാൾ ചോദിച്ചു, കൈഫ ആലമോ അന്നി മുഹ്സൻ, ഞാൻ നല്ല ആളാണെന്ന് എനിക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൽ ജിറാനക്, നിന്റെ അയൽവാസിയോട് ചോദിക്കുക. ഇത് ലോകത്തെല്ലാവർക്കും നമ്മളെ പറ്റി നല്ല അഭിപ്രായം, അയൽവാസിക്ക് മാത്രം നമ്മളെ പറ്റി അഭിപ്രായം ഉണ്ടാവില്ല, പോയി. കാരണം നമ്മളെക്കുറിച്ച് ഏറ്റവും അടുത്തറിയുന്നതും എപ്പോഴും കാണുന്നതും ആരാണ്? അയൽവാസി. അവന് നമ്മെക്കുറിച്ച് നല്ല അഭിപ്രായമാണെങ്കിൽ നമ്മൾ നല്ലവനാണ്. നീ അയൽവാസിയോട് ചോദിക്കുക. ഫഇൻ ഖാലു ഇന്നക മുഹ്സിൻ, നിന്റെ അയൽവാസി നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ, ഫഅൻത മുഹ്സിൻ, നീ നല്ലവനാണ്. ഔ ഖാലു ഇന്നക മുസി ഫഅൻത മുസി, നീ മോശക്കാരനാണ് എന്ന് അവർ പറഞ്ഞാലോ, നീ മോശക്കാരനാണ്. അപ്പൊ അയൽവാസിയുടെ അഭിപ്രായമാണ് അള്ളാഹുവിങ്കൽ പരിഗണിക്കപ്പെടുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ അയൽവാസി നമ്മുടെ നന്മയുടെ ഒരു ഉരകല്ല, നമ്മൾ നല്ലവരാണോ ചീത്തയാണോ എന്ന് പരിശോധിക്കാൻ, മാറ്റു നോക്കാനുള്ള ഒരു ഉരകല്ലാണ്. അപ്പൊ ആ നിലക്ക് അയൽവാസികൾക്ക് ആ ഒരു പദവിയും ഒരു സ്ഥാനവും അവർക്കുള്ള അംഗീകാരവും, എന്നും കാണുന്നവരായതുകൊണ്ട് അവരോട് പുച്ഛവും അവരെ കൺവട്ടത്ത് ഉൾക്കൊള്ളാത്ത സാഹചര്യവും ഒരിക്കലും ഒരു മുഅ്മിന് ഉണ്ടാകാൻ പാടില്ല. അയൽവാസിയോടാണ് നമ്മുടെ നന്മയെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച, ഇബ്നു മാജാ അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ച സ്വഹീഹായ സനദോടുകൂടിയുള്ള മറ്റൊരു ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ഖാല റജുലുൻ ലിന്നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, കൈഫലി അൻ അഅലമ ഇദാ അഹ്സൻതു വഇദാ അസ്തു, ഞാനൊരു കാര്യം നന്മ ചെയ്താൽ അത് നന്മയാണെന്ന്, മോശമായി പെരുമാറിയാൽ മോശം ചെയ്തു പോയി എന്ന് എങ്ങനെ മനസ്സിലാക്കും? അപ്പോഴും നബി സഹം പറഞ്ഞത്, ഇദാ സമിഅത്ത ജീറാനക യഖൂലൂന ഖദ് അഹ്സൻത, നീ നല്ലത് ചെയ്തു എന്ന് നിന്റെ അയൽവാസികൾ പറയുന്നതായിട്ട് നീ കേട്ടാൽ, ഖദ് അഹ്സൻത ഫഖദ് അഹ്സൻത, നീ നല്ലത് തന്നെ ചെയ്തത്. വൈദാ സമയത്തവും യക്കൂലൂന അസഹത്തോ, ഇയാൾ മോശമായി പെരുമാറി എന്നാണ് നിന്റെ അയൽക്കാരൻ പറയുന്നതെങ്കിൽ, ഫഖദ് അസഹത്ത, നീ മോശം തന്നെയാണ് ചെയ്തത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് മറുപടി കൊടുത്തു. അപ്പൊ എന്താണ്, അവർ നമുക്ക് സാക്ഷ്യമാണ്. വളരെ ഗൌരവത്തോടുകൂടിയാണ് ഈ വിഷയത്തെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മനസ്സിരുത്തേണ്ടത്. ഇനി അയൽവാസികൾക്ക് സമ്മാനങ്ങൾ നൽകുക, ഹദിയ നൽകുക, വീട്ടിൽ സവിശേഷമായ വല്ല ഭക്ഷണവും ഉണ്ടാക്കിയാൽ അവർക്ക് കൊടുക്കുക, അത് പ്രത്യേകം പുണ്യമായി പഠിപ്പിക്കപ്പെട്ട ഒരു സംഗതിയാണ്. ആ നിലക്ക് നമ്മൾ എന്ത് ചെയ്യണം, ബന്ധം പുലർത്തണം. എത്ര വർഷങ്ങളായിട്ട് നമ്മുടെ അയൽവാസികളായിട്ടുള്ളവരാണെങ്കിലും ഈ നിലക്ക് നിരന്തരമായി നമ്മുടെ ഇഷ്ടം പുതുക്കുന്ന രൂപത്തിൽ, ബന്ധം ചേർക്കുന്ന രൂപത്തിൽ ഇത്തരം ഹദിയകൾ നൽകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ പറ്റും. ഒന്നുമില്ലെങ്കിൽ സാധാരണ ഭക്ഷണമാണെങ്കിലും അത് നിങ്ങൾ അവർക്ക് നൽകണം. അബൂദറുൽ ഖൈഫാരി റളിയല്ലാഹു അൻഹു എന്നുള്ള ഏറ്റവും പ്രസിദ്ധമായ ഹദീസ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അബാദർ, ഓ അബൂദറേ, ഇദാ തബഖ്ത മറഖതൻ, നീ വീട്ടിലൊരു കറി ഉണ്ടാക്കിയാൽ, ഫഅക്സിർ മാഅഹ, ഒരു അല്പം വെള്ളം വർദ്ധിപ്പിച്ച്, വതആഹദ് ജിറാനക, നിന്റെ അയൽവാസികളുമായി ബന്ധം ചേർക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരല്പം വെള്ളം ചേർത്ത് നീ അവർക്കു കൂടി ഉണ്ടാകണം എന്ന് ചിന്തിക്കണം. സ്വഹീഹ് മുസ്ലിം എന്നിട്ടുള്ള ഹദീസാണ്. വേറെ റിപ്പോർട്ടിൽ ഈ ഹദീസ് ഇങ്ങനെയാണ്, അബൂദർ പറയാണ്, ഇന്ന ഖലീലി ഔസാനി, എന്റെ കൂട്ടുകാരൻ എനിക്കൊരു വസിയത്ത് തന്നിട്ടുണ്ട്. ഖലീൽ എന്ന നബിയാണ്. എന്റെ കൂട്ടുകാരൻ എനിക്കൊരു വസിയത്ത് തന്നു, ഇദാ തബഖ്ത മറഖതൻ ഫഅക്സിർ മാഅഹ സുമ്മ അൻദുർ അഹ്ല ബൈത്തിൻ മിൻ ജിറാനിക്, കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് നീ അയൽവാസികളെ നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അവർക്ക് നീ അവരോട് നന്മ പ്രവർത്തിക്കുക, അവർക്ക് നന്മയിൽ നിന്ന് നീ ചെയ്തു കൊടുക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മറ്റു റിപ്പോർട്ടുള്ളത് ഫഇന്നഹു ഔസൂ ലിലഹലി വൽ ജിറാൻ, വെള്ളമൊഴിക്കാൻ പറഞ്ഞത് നിന്റെ വീട്ടുകാർക്കും അയൽവാസികൾക്കും കൂടി തികയാൻ വേണ്ടിയിട്ടാണ്, ഔസ് അവർക്ക് കൂടി വിശാലമായി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അപ്രകാരം പ്രവർത്തിച്ചത് എന്ന് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അയൽപ്പക്കത്തുള്ളവർ ഹദിയ നൽകാറുണ്ടായിരുന്ന കാര്യം ആയിഷ റളിയല്ലാഹു അൻഹ പ്രത്യേകം എടുത്തു പറഞ്ഞത് മുത്തഫഖുൻ അലൈഹി ഹദീസിലുണ്ട്. ദിവസങ്ങളോളം, രണ്ടും മൂന്നും ദിവസമൊക്കെ പച്ചവെള്ളം മാത്രം കഴിച്ച്, ഈത്തപ്പഴവും പച്ചവെള്ളവും മാത്രം കഴിച്ചു കൂട്ടിയ ദിവസങ്ങളെക്കുറിച്ച് പറയുന്ന ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. ആ വിഷയം പറയുന്നിടത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്തായിരുന്നു കഴിച്ചതെന്ന് ചോദിക്കുമ്പം, അല്ല അസ്വദാന, രണ്ട് കറുത്ത വസ്തുക്കൾ, അതായത് തംറു വൽമ, ഈത്തപ്പഴവും വെള്ളവും മാത്രമാണ്. ഇല്ലാ അന്നഹു ഖദ് കാന ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീറാനും മിനൽ അൻസാർ, നബിക്ക് അൻസാറുകളിൽപ്പെട്ട ചില അയൽവാസികൾ ഉണ്ടായിരുന്നു മദീനയിൽ. വക്കാനത്ത് ലഹും മിന്ന മനാഇഹ, അവർ പലപ്പോഴും ഞങ്ങൾക്ക് വല്ലതും തരാറുണ്ട്. ഫക്കാനു യുർസിലൂന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അൽബാനിഹ, അവർ അത് അവരുടെ പാല് കറക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പാല് നബിക്ക് കൊടുത്തയക്കും. അങ്ങനെ എന്ത് ചെയ്യാറുണ്ട്, ഞങ്ങൾ അതിൽ നിന്ന് ഫയസ്കൈനാഹു കുടിക്കാറുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അപ്പൊ അയൽവാസികൾ, പ്രത്യേകിച്ചും അടുത്തുള്ളവർ വിഷമിക്കുന്നവരാണെങ്കിൽ, പാവപ്പെട്ടവരാണെങ്കിൽ, പ്രത്യേകിച്ചും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എത്തിച്ചു കൊടുക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസികൾ ഇപ്രകാരം തന്നെ സഹായിച്ചിരുന്ന കാര്യം ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ഗുണമായി, അൻസാറുകളുടെ ഒരു യോഗ്യതയായി എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മുത്തഫഖുൻ അലൈഹി ഹദീസിലാണ്. ഇത്രത്തോളം പറഞ്ഞിട്ടുണ്ട്, യാ നിസാ അൽ മുസ്ലിമാത്ത്, ഓ മുസ്ലിമത്തുകളായ സ്ത്രീകളെ, ലാ തഹ്ഖിറന്ന ജാറത്തൻ ലി ജാറത്തിഹ വലൗ ഫിർസിന ശാത്തിൻ, ഒരാടിന്റെ കുളമ്പാണ് ഒരു അയൽവാസി മറ്റൊരാൾക്ക് കൊടുക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾ ചെറുതായിട്ട് കാണരുത്. ഒന്നുമില്ലെങ്കിൽ അത്രയും നിസ്സാരമായ വസ്തു ഉണ്ടെങ്കിലും ബന്ധം ചേർക്കണം എന്ന് പറഞ്ഞത്, വേറൊന്നും കൊടുക്കാനില്ല, ആടിന്റെ ഒരു നല്ല മാംസം പോലും കൊടുക്കാനില്ല. എന്നാൽ ഒരു ആടിന്റെ കുളമ്പാണ് അബൂഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസിൽ കാണാം, അത് തരുന്നതെങ്കിൽ പോലും നിങ്ങൾ പുച്ഛിക്കരുത്, ഒക്കെ തരാൻ കണ്ട ഒരു സാധനം എന്നൊരിക്കലും ഒരു പെണ്ണ് പറയരുത്. അയൽപ്പക്കത്തുള്ള സ്ത്രീകൾ വീട്ടിൽ വല്ലതും തന്നാൽ, ഓ അവർക്കൊന്നും വേണ്ടാതായപ്പോൾ, നശിക്കാതായപ്പോൾ, പേരിന് തന്നിരിക്കുന്നു എന്നിത്യാദി കമന്റുകളൊന്നും ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അത്രയെങ്കിലും കൊടുത്തിട്ടാണ് ബന്ധം ചേർക്കാൻ സാധിക്കുന്നതെങ്കിൽ അത് ചെയ്യണം എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതിന്റെ ചുരുക്കം. അത്രമാത്രം പറഞ്ഞു. ഈ ഹദീസ് ഷർഹ് ചെയ്തുകൊണ്ട് ഇബ്നു ഹജറ അസ്ഖലാനി ഫതുഹുൽ ബാരിയിൽ പറയുന്നു, ലാ തഹ്ഖിറന്ന അൻ തഹ്ദി ഇലാ ജാറത്തിഹാ ശൈഅൻ, നിങ്ങൾ ഒരു അയൽവാസിക്ക് കൊടുക്കുന്ന ഒരു വസ്തുവിൽ എന്ത് കൊടുക്കുകയാണെങ്കിലും അത് ചെറുതാണെന്ന് കരുതരുത്. ഇത് ചെറുതല്ല, ഇത് ഞാൻ അങ്ങനെ കൊടുക്കും എന്ന് ചിന്തിക്കേണ്ടതില്ല. എന്റെ മറുവശമാണ് അദ്ദേഹം പറയുന്നത്, ചെറുതാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ അയൽവാസിക്ക് ഹദിയ കൊടുക്കുക എന്നതിന് പ്രാധാന്യമുണ്ട് എന്നതാണ് ഇവിടെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്ന കാര്യമെന്ന് പ്രത്യേകം പറഞ്ഞത് കാണാൻ സാധിക്കും. ആയിഷാബി റിപ്പോർട്ട് എന്ന ഹദീസിൽ കാണാം, അവർ പറഞ്ഞു, ഖുൽതു യാ റസൂലല്ലാ ഇന്നലി ജാറൈനി, ഞാൻ ചോദിച്ചു എനിക്ക് രണ്ട് അയൽവാസികളുണ്ട്, ഫഇലാ അയ്യിഹിമാ ഉഹ്ദി, ഞാൻ ഏത് അയൽവാസി കൊടുക്കും, ഒരാൾക്ക് കൊടുക്കാനുള്ള സാധനമേ ഉള്ളൂ, അപ്പൊ ഞാൻ ആർക്കാ കൊടുക്കേണ്ടത് എന്ന് ചോദിച്ചു. ഖാല ഇലാ അഖ്റബിഹിമാ മിൻ കിബാബ, നിന്റെ വീടിന്റെ വീടിനോട് ഏറ്റവും അടുത്തത് ഏത് അയൽവാസിയുടെ മുൻവാതിലാണ്, അയാൾക്കാണ് കൊടുക്കേണ്ടത്. നീ പെട്ടെന്ന് നിന്നെ കാണാൻ സാധ്യതയുള്ള ആളാരാണ്, അയാൾക്കാണ് പരിഗണന, മുന്തിയ പരിഗണന. വേറെ ഏതെങ്കിലും ദുനിയാവിന്റെ നിലവാരം നോക്കിയിട്ടല്ല അയൽവാസിയെ പരിഗണിക്കേണ്ടത്. നിന്റെ വീട്ടിനോട് ഏറ്റവും അടുത്ത് ഏതൊരാളുടെ വീടിന്റെ മുൻവാതിലാണോ ഉള്ളത്, നീ ഒരു ഹദിയ കൊടുക്കുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് അയാളെയാണ്. അയാളെ മുന്നിലൂടെ പോയിട്ട് അടുത്ത ആൾക്കല്ല എന്ത് ചെയ്യേണ്ടത്, ഹദിയ കൊടുക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി ആയിഷ റളിയല്ലാഹു അൻഹ ധരിക്കപ്പെട്ടത് കാണാം. മനസ്സിലായില്ലേ? സാധാരണഗതിയിൽ ഹദിയ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്, നിസ്സാരമായ സംഗതിയാണെങ്കിൽ പോലും. അപ്പൊ പിന്നെ പട്ടിണിയാണെങ്കിലോ? പട്ടിണി കിടക്കുകയാണെങ്കിൽ പറയേണ്ടതില്ല, നിർബന്ധ ബുദ്ധിയോട് കൂടി കൊടുക്കണം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം പറഞ്ഞു, സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ ലൈസൽ മുഅ്മിനു അല്ലദി യസ്ബഉ വജാറുഹു, മറ്റൊരു റിപ്പോർട്ടിൽ അല്ലദി യസ്ബഉ വജാറുഹു ഇലാ ജംബിഹി എന്ന് കാണാം. വജാറുഹു ഇലാ ജംബിഹി ജായൻ, മറ്റത് വജാറുഹു ജായൻ, നിന്റെ അയൽപ്പക്കക്കാരൻ വിശക്കുന്നവനായിരിക്കെ വയറ് നിറച്ചുണ്ണുന്നവൻ മുഅ്മിനല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് നേരത്തെ പിന്നെ വീട്ടിൽ ഭക്ഷണം ഉണ്ടായപ്പോൾ അയൽപ്പക്കത്തുള്ള യഹൂദിക്ക് വല്ലതും കൊടുത്തോ എന്ന് സ്വഹാബികൾ ചോദിച്ചതും നാം വായിക്കുകയുണ്ടായത്. ഇനി ഷെയ്ഖ് അൽബാനി ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു, വഫിൽ ഹദീസി ദലീലുൻ വാളിഹുൻ അലാ അന്നഹു يحرم على الجار الغني ان يدع جيرانه جائعين, ഒരു ധനികനെ സംബന്ധിച്ചിടത്തോളം തന്റെ അയൽവാസികളെ പട്ടിണിക്കാരായി വിടാൻ അവൻ അനുവാദമില്ല, അതവൻ ഹറാമാണ്. അയൽപക്കത്ത് ഒരാൾ പട്ടിണി കിടന്നാൽ, തൊട്ടടുത്തൊരു ധനികൻ, പണമുള്ളവൻ, ഭക്ഷണമുള്ളവൻ ജീവിച്ചിരുന്നാൽ അവനെ പട്ടിണിക്കിടുന്നത് ഹറാമാണ് എന്ന് ഈ ഹദീസിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത്? എന്നിട്ട് അദ്ദേഹം എത്ര കൂടി പറഞ്ഞു, വകദാലികമാക്തസൂന ഇൻകാനു ഉറാതൻ വനഹുവദാലിക മിനൽ ളറൂറിയാത്. ഇത് ഭക്ഷണത്തിന് മാത്രം ബാധകമല്ല, നിങ്ങളുടെ വീട്ടിൽ വീട്ടുകാർക്ക് ഇഷ്ടം പോലെ വസ്ത്രമുണ്ട്, അയൽപ്പക്കത്ത് വസ്ത്രമില്ല, ഒരു വസ്ത്രം കൊണ്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വസ്ത്രത്തിൽ നിന്ന് അവർക്ക് കൊടുക്കണം. അതേപോലെ ജീവിതത്തിൽ അനിവാര്യമായ ളറൂറിയാത്തായ സംഗതികൾ മുഴുവൻ അയൽവാസികൾക്ക് കൊടുക്കാൻ ഉള്ളവർക്ക് ബാധ്യതയുണ്ട്. ഇല്ലാത്ത അയൽവാസികൾക്ക് ഭക്ഷണമല്ലാത്ത മറ്റ് അടിയന്തര വസ്തുക്കളും നൽകാനുള്ള ചുമതല, കടമ, അത് അവനുണ്ട്. കൊടുക്കാതിരുന്നാൽ അത് ഹറാമാകുന്നു എന്നതാണ് ഈ ഹദീസിന്റെ പൊരുൾ എന്ന് ഷെയ്ഖ് അൽബാനി ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സിൽസിലയിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ റിപ്പോർട്ട്, ഈ ആശയത്തിൽ ധാരാളം ഹദീസുകളുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മറ്റൊരു റിപ്പോർട്ട് കാണാം. അഫ്ദലുൽ അഅമാലി അൻ തദ്ഖുല അലാ അഖീകൽ മുഅ്മിനി സുറൂറ, ഏറ്റവും നല്ല അമലെന്തെന്ന് ചോദിച്ചാൽ നിന്റെ അയൽപ്പക്കത്തുള്ള ഒരു മുഅ്മിനിന് സന്തോഷം നൽകലാണ്. സന്തോഷവുമായിട്ട് അവന്റെ അരികിലേക്ക് കടന്നു ചെല്ല. നമ്മളൊരു അയൽവാസിയുടെ അരികിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവന് സന്തോഷിക്കാൻ വകയുണ്ടാകണം. നിന്റെ അയൽവാസിയുടെ അരികിലേക്ക് സന്തോഷത്തോടുകൂടി കടന്നു ചെല്ലലാണ് ഏറ്റവും നല്ല അമൽ. അഫ്ദലുൽ അഅമാൽ എന്ന് പരിചയപ്പെടുത്തി. അല്ലെങ്കിൽ ഔ തഖ്ലിയാൻ ഹുദൈനൻ, അവൻ വല്ല കടബാധ്യതയിലും പെട്ടതാണെങ്കിൽ നീ അത് വീട്ടിക്കൊടുക്കണം. അല്ലെങ്കിൽ ഔ തുത്ഇമഹു ഖുബ്സൻ, നീ ഒരു പത്തിരി ഒരു റൊട്ടി അവന് ഭക്ഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ നീ അത് ചെയ്യണം. ആ നിലക്ക് നീ ഒരു അയൽവാസിയെ സമീപിക്കലാണ് നിനക്ക് ഏറ്റവും മികച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. നമ്മുടെ അയൽവാസികളെ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട്. കാരണം നമുക്ക് സ്വർഗത്തിലേക്കുള്ള കവാടങ്ങളിലൊന്ന് അയൽവാസികൾ കൂടിയാണ്. അവരെ അവഗണിച്ച് സ്വർഗത്തിലേക്ക് എളുപ്പത്തിൽ പോകാൻ കഴിയില്ല. ഗൗരവത്തോടെ ഈ വിഷയം ശ്രദ്ധിക്കുന്ന സച്ചരിതരായ മുഅ്മിനുകളിൽ അല്ലാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. ഊസീകും സാനിയം വഇയ്യായ ബിതഖ്വല്ലാ. അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ശുദ്ധീകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. അയൽവാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അവരുടെ കടബാധ്യതകൾ നിറവേറ്റിക്കൊടുക്കാൻ മറ്റാരേക്കാളും ചുമതല അയൽപ്പക്കത്ത് സാധിക്കുന്നവർക്കാണ്. അയൽവാസികളായ ധനികന്മാർക്കാണ് ഒരു മുഅ്മിൻ കടബാധ്യതയിൽപ്പെട്ടാൽ അത് വീട്ടിക്കൊടുക്കേണ്ട ഒന്നാമത്തെ ചുമതലയുള്ളത്. അതാണ് നമ്മളിപ്പോൾ അവസാനം സൂചിപ്പിച്ചത്. ഖുർആൻ പറയുന്നത് വഫ്തലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം വേണമെങ്കിൽ നിങ്ങൾ നന്മ ചെയ്യണം. അതിൽ പെട്ടതാണ് അയൽവാസികൾക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. വല്ലാഹു ഫി ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി. അല്ലാഹു ഒരു അടിമയെ സഹായിച്ചുകൊണ്ടേയിരിക്കും, അവൻ തന്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം. അപ്പൊ നമ്മൾ നമ്മുടെ അയൽക്കാരെയും സഹോദരങ്ങളെയും സഹായിച്ചുകൊണ്ടിരിക്കുക, അല്ലാഹുവിന്റെ സഹായം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. ജാഹിലിയ കാലത്ത് എത്ര മോശമായ സംസ്കാരവും വിശ്വാസവും വളരെ എല്ലാ തിന്മകളും പിന്നെ കുന്നുകൂടിയവരാണല്ലോ ജാഹിലിയ സമൂഹം. ഏത് തിന്മ അവരില്ലാത്തത്? എന്നാൽ അവരിൽ പോലും പ്രശംസിക്കപ്പെടുന്ന ചില ഗുണങ്ങളുണ്ട്. ഒന്ന്, കരാറ് പാലിക്കുന്നവരാണവർ, അതിഥികളെ സൽക്കരിക്കുന്നവരാണവർ. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗുണമായി തന്നെ എടുത്തു പറഞ്ഞു. ജാഹിലിയ കാലത്ത് എല്ലാ തോന്നിവാസങ്ങൾക്കിടയിലും ചെറിയ ചില വെളിച്ചമുണ്ടായിരുന്നു. മൂന്ന് കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്ത്? ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ഗുണങ്ങൾ, അവരുടെ ചില പ്രത്യേകതകൾ. അതിലൊന്ന്, അവർ അയൽവാസികളെ സൽക്കരിക്കും എന്നുള്ളതാണ്. അയൽവാസികൾക്ക് വേണ്ടി അവർ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എടുത്തു പറഞ്ഞു. അതിൽ തന്നെ അവർക്ക് വല്ല കടബാധ്യതയും ഉണ്ടെങ്കിൽ, ഇദാ ലഹഖ ബിജാരിഹിം ദൈനുൻ ഔ അസാബഹു ശിദ്ദത്തുൻ ഔ ജഹദുൻ ഇജ്തഹദു അലാ യഖ്ലു ദൈനഹു, ഒരാൾ കടത്തിൽപ്പെട്ടു അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലായി എങ്കിൽ അവന്റെ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഓടി വരിക എന്നുള്ളത് ജാഹിലിയ കാലത്തെ ഒരു പൊതു സ്വഭാവം, അവരൊരു അവരുടെ അഭിമാനമായി, ഒരു ഭൗതിക അഭിമാനം, ഒരു ദുരഭിമാനമായി കണക്കാക്കിയിരുന്ന ഒരു വിഷയമാണ് അത്. എങ്കിൽ പോലും ജാഹിലിയാകാലത്തുള്ളവർ പോലും അയൽക്കാരെ ഇപ്രകാരം ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ അഭയം ചോദിച്ച ഒരാൾക്ക് അവർ അഭയം കൊടുക്കും, അതിഥികളെ അവർ നന്നായിട്ട് സൽക്കരിക്കും. ഇതൊക്കെ ജാഹിലിയത്തിലുള്ള ഗുണങ്ങളിൽപ്പെട്ട കാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ തന്നെ ജാഹിലിയാകാലത്തുള്ള ചില സ്വഭാവങ്ങൾ മുസ്തഹബത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഇബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന വിഷയമാണിത്. അപ്പൊ നബിയിൽ നിന്ന് അവർ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അയൽവാസികളെ പിന്നെ പരിഗണിക്കുന്ന സ്വഭാവം ജാഹിലിയത്തിലുള്ളത് ഒരു ഉത്തമ ഗുണമായിരുന്നു എന്ന് എടുത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. ഇനി വഇൻകാന ദു ഉസ്റത്തിൻ ഫനദറത്തുൻ ഇലാ മൈസറ, ഒരാൾ പ്രയാസത്തിലകപ്പെട്ടാൽ അയാൾ എളുപ്പമുണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്. ഒരാൾ ബുദ്ധിമുട്ടിൽ, പ്രത്യേകിച്ചും കടബാധ്യത കൊണ്ട് ഞെരുങ്ങുന്ന ഒരാളെ സഹായിക്കുക, അതാണ് അയൽവാസികൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഗുണങ്ങളിലൊന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇത്രത്തോളം പറഞ്ഞിട്ടുണ്ട്, മൻകാനത്തു ലഹു അർളുൻ ഫഅറാദ ബൈഅഹാ ഫലിയുരിദ്ഹാ അലാ ജാരിഹി, ആർക്കെങ്കിലും ഒരു സ്ഥലമുണ്ട് അത് വിൽക്കണമെന്ന് തീരുമാനിച്ചാൽ അയൽവാസിയോട് ചോദിച്ചിട്ടേ മറ്റൊരാൾക്ക് വിൽക്കാവൂ. അയാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് കൊടുക്കണം. അയൽവാസികളെ നമ്മുടെ സ്വത്ത് വിൽക്കുന്നത് അറിയിക്കാതിരിക്കരുത്. കാരണം അവരുടെ തൊട്ടടുത്തുള്ള സ്ഥലമാണല്ലോ, ഒരു പക്ഷേ അവർക്കത് ആവശ്യം വരും, മറ്റൊരാൾക്ക് നമ്മളത് വിൽക്കുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരുടെ താല്പര്യം കൂടി പരിഗണിച്ചുകൊണ്ടേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, വിൽക്കാൻ പാടുള്ളൂ. ധാരാളം റിപ്പോർട്ടുകൾ ഈ വിഷയത്തിൽ കാണാം. ഇനി ലാലിമാണെങ്കിലും മദ്ലൂമാണെങ്കിലും അയൽവാസിയെ സഹായിക്കണമെന്നാണ്. അപ്പൊ ലാലിമിനെ എങ്ങനെ സഹായിക്കും? അവൻ തെറ്റ് ചെയ്യുമ്പോൾ തടയുക, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ അയൽവാസിയുടെ പിന്നെ അഭിമാന സംരക്ഷണം, കാരണം സ്വാഭാവികമായിട്ടും ആരും അറിയില്ലെങ്കിലും അയൽവാസികൾക്കാണ് ഒരാളുടെ ന്യൂനത അറിയുക, തൊട്ടടുത്തുള്ള ആളുകളുടെ പോരായ്മകൾ പലതും അവരറിയും. ജീവിതത്തിൽ പുറമേ നല്ല ആൾക്കാരായിരിക്കും, അപ്പം അവരുടെ ന്യൂനതകൾ ഒരിക്കലും പരസ്യപ്പെടുത്താൻ പാടില്ല, മറച്ചു വെക്കണം, മനസ്സിലായില്ലേ? അയൽവാസി ഒരു തെറ്റ് ചെയ്തത് കണ്ടാൽ ഒരു വ്യഭിചാരമാണ് നീ കാണുന്നെങ്കിൽ ഒരു തുണിയിട്ട് മറക്കുകയെങ്കിലും വേണം എന്നുള്ള നിലക്കാ പഠിപ്പിച്ചിരിക്കുന്നത്. അത് നാട് നിങ്ങളെ പ്രചരിപ്പിക്കുക എന്നുള്ള നേരെ തിരിച്ചാണ്. നമ്മൾ അയൽവാസിയുടെ ന്യൂനതകൾ പ്രചരിപ്പിക്കുകയും ഗുണങ്ങൾ കാണാതിരിക്കുകയും ചെയ്യുന്ന നമ്മളെ രീതി, നേരെ മറിച്ച് അവരുടെ ഗുണങ്ങൾ കാണുകയും അവരെക്കുറിച്ച് നല്ലത് പറയുകയും നല്ലത് വിചാരിക്കുകയും ചെയ്യാനുള്ള കൽപ്പനകൾ ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. അയൽവാസികളും മറ്റുള്ളവരുമായി വല്ല പിണക്കവും ഉണ്ടായി ഇണക്കാൻ നമ്മൾ ഇറങ്ങി ചെല്ലണം. സലാഹുദാത്തുൽ ബൈൻ വലിയ പുണ്യമാണ്. നോമ്പിന്റെയും നിസ്കാരത്തിന്റെയും സകാത്തിന്റെയും പദവിയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള പുണ്യമാണ് ഇസ്ലാഹുദാത്തിൽ ബൈൻ. അതുകൊണ്ട് അയൽവാസികൾക്കിടയിൽ പിണക്കമുണ്ടാകുമ്പോൾ അത് നന്നാക്കുന്നവർ, അനുരഞ്ജനം ഉണ്ടാക്കുന്നവരായിരിക്കണം നമ്മൾ. നമ്മൾ തന്നെ അയൽവാസികളോട് പിണങ്ങി നടക്കുന്നവരാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് ദീനിന്റെ പേരിൽ വിഷയം വേറെ. അധർമ്മത്തിന്റെയും അനീതിയുടെയും പേരിൽ അതിനോട് സഹകരിക്കാത്തതിന് ഒരാൾ പിണങ്ങി, കുഫറിനോടും ശിർക്കിനോടും സഹകരിക്കാത്തതിന് അയൽവാസി പിണങ്ങി, അത് വിഷയം വേറെ. ഹറാമുകളും തോന്നിവാസങ്ങളും അംഗീകരിക്കുന്ന വിഷയമല്ല, അതല്ലാതെ തന്നെ. അപ്പൊ അയൽവാസികളോട് നീരസം കാണിക്കുന്ന സ്വഭാവമല്ല ഉണ്ടാകേണ്ടത്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയൽവാസികൾക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ, മാബാലു അഖ്വാമില്ലാ യുഫഖിഹൂന ജീറാനഹും, അയൽവാസികൾക്ക് ദീൻ പറഞ്ഞു കൊടുക്കാത്ത ജനതയുടെ സ്ഥിതി എന്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. അയൽവാസികളുടെ കടമകളിൽപ്പെട്ടതാണ് അവർക്ക് ദീൻ അറിയണം. നമ്മൾ നാട് നീള ദീന് പഠിപ്പിച്ചു കൊടുക്കും, തൊട്ട് അയൽവക്കത്തിലവർക്ക് പറഞ്ഞു കൊടുക്കൂല. അപ്പൊ അയൽവാസികൾക്ക് ദീൻ അറിയാൻ അവർക്ക് നമ്മൾ പുസ്തകങ്ങൾ കൊടുക്കണം, അവരോട് സംസാരിക്കണം, അവരെ ക്ലാസ്സുകൾ കേൾപ്പിക്കണം, അവരെ ക്ലാസ്സുകളിലേക്ക് ക്ഷണിക്കണം, അവരെയും കൂട്ടി ക്ലാസ്സുകൾക്ക് പോകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിന് പോകുന്ന സമയത്ത് അയൽവാസിയെയും കൂട്ടിപ്പോകാൻ, പള്ളിയിലേക്ക് പോകുമ്പോൾ അവരെയും കൂട്ടിപ്പോകാൻ. നമ്മൾ പള്ളിയിലേക്ക് പോകുമ്പോൾ പള്ളിയിലേക്ക് പോകാതെ പോകേണ്ട, നിസ്കരിക്കേണ്ട ഒരാൾ അയൽവക്കത്തിരിക്കുകയാണെങ്കിൽ അയാൾ വിളിക്കണ്ടേ, നിസ്കരിക്കാനായി ജമാഅത്തായി എന്ന് പറയണ്ടേ? അങ്ങനെ ഇബാദത്തുകളിലും പഠനത്തിലും അവരെ പ്രേരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പ്രേരിപ്പിച്ചതും, അങ്ങനെ നിങ്ങൾ ചെയ്യാത്തതിന്റെ പേരിൽ ഇസ്രായേലിന് ശപിക്കപ്പെട്ടത്, മാഇദയിലെ 78 ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടു. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യാത്തതിന്റെ പേരിലാണ് ഇസ്രായേലിന് ശപിക്കപ്പെട്ടത് എന്ന ആയത്തുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യം പറയുമ്പോൾ കേൾപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. അയൽവാസികളെപ്പറ്റി നല്ലത് വിചാരിക്കണം. അവൻ ഒരു വടി, ഒരു കോണി നമ്മുടെ ചുമരിൽ ചാരി വെച്ചാൽ അരുത് എന്ന് പറയരുത്. നമ്മൾ അയൽവാസം ഏറ്റവും കയർക്കും, മനസ്സിലായാലും വളരെ നിസ്സാരമായ കാര്യം. അടുത്ത വീട്ടിൽ നിന്നൊരു മുടി പാറി നമ്മുടെ മുറ്റത്തേക്ക് വന്നാൽ, ഒരു കറിവേപ്പില പാറി നമ്മുടെ വരാന്തയിലേക്ക് കയറിപ്പോയാൽ, അതിനുവേണ്ടി പോലും ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അയൽപ്പക്കത്തല്ലേ ചിലപ്പോൾ അവിടെ ഉള്ളത് വല്ലതും പാറി ഇങ്ങോട്ട് വന്നെന്ന് വരും. അത് നമ്മുടെ സ്വന്തം വീട്ടിലുള്ളവർ ചെയ്തതുപോലെ നമ്മൾ കാണണം. അത്രയും അടുത്ത ബന്ധം നമുക്ക് അവർക്ക് അവരുമായി ഉണ്ടായിരിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ലാ യുഅ്മിനു അഹദുൻ ഹത്താ യുഹിബ്ബലി ജാരി, തന്റെ അയൽവാസിക്ക് വേണ്ടി അയൽവാസിയെ സ്നേഹിക്കുന്നതുവരെ ഒരടിമ മുഅ്മിനാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളതാണ്. അതേപ്രകാരം പിന്നെ നാം നമുക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്നത് സഹോദരന് വേണ്ടി ഇഷ്ടപ്പെടണമെന്നും അയൽവാസിക്ക് വേണ്ടി ഇഷ്ടപ്പെടണമെന്നും മറ്റൊരു റിപ്പോർട്ട് സ്വഹീ മുസ്ലിമിൽ വന്നിട്ടുണ്ട്. നമുക്ക് വേണ്ടി നമ്മൾ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ അയൽവാസിക്ക് വേണ്ടി പോലും ഇഷ്ടപ്പെടണമെന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ അയൽവാസിയെ ദ്രോഹിക്കരുത്. നബി 3 വട്ടം പറഞ്ഞു, ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. ആര്? തന്റെ ദ്രോഹത്തിൽ നിന്ന് അയൽവാസി രക്ഷപ്പെടാത്തവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 3 തവണ പറഞ്ഞു, മുഅ്മിനല്ല അവൻ, മുഅ്മിനല്ല അവൻ, മുഅ്മിനല്ല ആര്, മുഅ്മിനല്ല. ഏതൊരുത്തന്റെ ദ്രോഹത്തിൽ നിന്നും അയൽവാസി രക്ഷപ്പെടുന്നില്ലയോ അവൻ മുഅ്മിനല്ല. അപ്പൊ നമ്മൾ അയൽവാസിയെ ദ്രോഹിക്കാൻ പാടില്ല, കഷ്ടപ്പെടുത്താൻ പാടില്ല. വളരെ പ്രധാനമായി ചിന്തിക്കേണ്ട കാര്യമാണ്. നിങ്ങൾക്കറിയാമോ, മോഷണങ്ങളിൽ ഏറ്റവും വെറുക്കപ്പെട്ട മോഷണം അയൽക്കാരന്റെ വീട്ടിൽ മോഷ്ടിക്കലാണ് അല്ലെ? വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ഒരു 10-30 വ്യഭിചാരത്തിന് തുല്യമാണ് അയൽക്കാരന്റെ ഭാര്യയെ വ്യഭിചരിക്കുക എന്നുള്ളത്. ഇങ്ങനെ വളരെ ഗൌരവത്തോടുകൂടി അയൽക്കാരനെ ദ്രോഹിക്കുന്നത് അതീവ ഗുരുതരമായ തിന്മയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകളും സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അയൽക്കാരന്റെ ന്യൂനതകൾ മറച്ചുവെക്കുകയും നല്ല രീതിയിൽ സഹവസിക്കുകയും നന്മയിൽ വർത്തിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മൾ അല്ലാഹുവിലും അന്തിമ നാളിലും വിശ്വാസമുള്ളവരായി തീരുകയുള്ളൂ. അതിനായി നമ്മൾ ശ്രമിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല അതിനുള്ള മഹാഭാഗ്യം നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ. മുസ്ലിമായി പോയതിന്റെ പേരിൽ മാത്രം നമ്മുടെ നാട്ടിലും ലോകത്തിന്റെ നാനാദിക്കുകളിലും പലതരത്തിലുള്ള പീഡനങ്ങളും ദ്രോഹങ്ങളും ഔദ്യോഗികമായും അല്ലാതെയും അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതിൽ നിന്നെല്ലാം നമ്മുടെ ഈമാനും ഇസ്ലാമും ഇസ്തിഗ്ഫാറും കാരണമായി അള്ളാഹു നമുക്ക് മോചനം പ്രദാനം ചെയ്യട്ടെ. അക്രമികൾക്ക് അർഹിക്കുന്ന അപമാനവും നാശവും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോകുന്ന എല്ലാ വീഴ്ചകളും അവൻ പുറത്തു മാപ്പാക്കി തരട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈന ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على اطاعتك اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم لا تجعل المطرودين اللهم اجعلنا المفلحين الفائزين اللهم انجي المسلمين المستضعفين في بلادنا اللهم انصرهم اللهم انصرهم اللهم انتقم لهم من الطغاة الوثنيين اللهم منزل الكتاب مجري السحاب سريع الحساب هازم الاحزاب اللهم اهزمهم وزلزلهم وانصرنا عليهم اللهم انا نجعلك في نحورهم ونعوذ بك من شرورهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم صل على محمد وعلى آل محمد والسلام عليكم ورحمة الله.